ഒരു കാര്യം ചെയ്യരുതെന്ന് ഞാൻ എൻ്റെ മകനോട് പല പ്രാവശ്യം പറഞ്ഞതാണ്. അത് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞതിന് പ്രധാന കാരണം, അങ്ങനെ ചെയ്യുന്നത് അവന് ദോഷം വരുത്തി വെക്കും. അവന് ദോഷം വരുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടാകുന്നത് അവനെ സ്നേഹിക്കുന്ന എൻ്റെ ഹൃദയത്തിന് സഹിക്കാവുന്നതിനപ്പുറമാണ്. അതുകൊണ്ട് ആ സ്നേഹം എന്നെ നിർബന്ധിച്ച് അവനെ അതിൽ നിന്നും വിലക്കുവാനുള്ള ശിക്ഷ കൊടുക്കുന്നു. അങ്ങനെയുള്ള ശിക്ഷയെ ക്രൂരതയെന്ന് തെറ്റിദ്ധരിക്കുന്നത് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും. ഈ ശിക്ഷ നന്നാക്കുവാനുള്ളതാണ്, നന്മയ്ക്കുള്ളതാണ്. ഇനിയും വേറൊരു വിധത്തിലുള്ള ശിക്ഷയുണ്ട്. അത് മനസ്സിലാക്കുവാൻ നാം അല്പം നല്ലതുപോലെ ചിന്തിക്കണം. നാം ഒക്കെ ജീവിക്കുന്ന സമൂഹങ്ങളിലെല്ലാം അനേകം വിധത്തിലുള്ള നിയമങ്ങളുണ്ട്. അത് ലംഘിച്ചാൽ ശിക്ഷ ലഭിക്കുമെന്നതാണ് പരമാർത്ഥം. ആ ശിക്ഷ നീതി നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാകുന്നു. അല്ല എങ്കിൽ ആർക്കും എന്തും ആകാം എന്ന സ്ഥിതി വരുമല്ലോ. അത് ഉണ്ടാകാതിരിക്കുവാൻ നീതിന്യായ കോടതികളിലൂടെ ശിക്ഷ നടപ്പാക്കുന്നു. സത്യത്തിൽ ശിക്ഷ വിധിക്കുന്ന ജഡ്ജിക്കെതിരായി നിയമം ലംഘിക്കുന്ന ഒരാൾ ഒന്നും ചെയ്തു കാണില്ല. പക്ഷേ സമൂഹത്തിൽ നീതി നടപ്പാക്കുവാൻ നിയമിച്ചിരിക്കുന്ന ആൾ എന്ന നിലയ്ക്ക് ജഡ്ജി ശിക്ഷ വിധിച്ചേ മതിയാകൂ. ദൈവിക പ്രമാണവും ഏകദേശം ഇതുപോലെ തന്നെയാണ്. ദൈവത്തിന്റെ വഴികളിൽ നിന്നും തെറ്റി നടക്കുന്ന ഒരു വ്യക്തിയെയോ സമൂഹത്തെയോ ശിക്ഷിക്കുക എന്നത് ദൈവനീതിയാകുന്നു. നഹൂം പ്രവാചകൻ നിനവേ പട്ടണത്തെക്കുറിച്ച് പ്രവചിക്കുമ്പോൾ വ്യക്തമാക്കുന്നത് അതാണ്. ഈ പ്രവചനത്തിന്റെ ആദ്യത്തെ അധ്യായം നാം പഠിച്ചു കഴിഞ്ഞു. ഇനിയും രണ്ടും മൂന്നും അധ്യായങ്ങളിൽ നിനവയെ നശിപ്പിക്കുവാനുള്ള ദൈവത്തിന്റെ തീരുമാനം നടപ്പാക്കുന്നതിലൂടെ ദൈവത്തിന്റെ നീതിയും നന്മയും പ്രദർശിപ്പിക്കുന്നതാണ് നാം കാണുവാൻ പോകുന്നത്. നിനവയെ നശിപ്പിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലായിരുന്നു ദൈവം. ദൈവം അങ്ങനെ തന്നെ പ്രവർത്തിച്ചു. വളരെ ആശ്ചര്യകരമായ ഒരു വിധത്തിലാണ് ദൈവം ആ പ്രവൃത്തി ചെയ്തത്. രണ്ടാം അധ്യായത്തിൽ നഹൂം പ്രവാചകൻ അശൂരയുടെ മേൽ വരുവാൻ പോകുന്ന അതിഭയാനകമായ ഒരു ന്യായവിധിയെക്കുറിച്ചാണ് പ്രവചിച്ചിരിക്കുന്നത്. പിന്നീടുള്ള ചരിത്രം പരിശോധിച്ചാൽ കാണുവാൻ കഴിയുന്നത് ഈ പ്രവചനം അക്ഷരാർത്ഥത്തിൽ നിറവേറുകയും ചെയ്തു. ഒന്നാം അധ്യായത്തിൽ ദൈവം ഈ കാര്യം വളരെ വ്യക്തമായി തന്നെ സംസാരിച്ചു. അവിടെ ദൈവം പറഞ്ഞത് ഞാൻ നിന്റെ ശവക്കുഴി കുഴിക്കും എന്നായിരുന്നു. വേറെ വിധത്തിൽ പറഞ്ഞാൽ അവൻ അശൂരയോട് പറയുകയാണ്, ഞാൻ നിന്നെ കുഴിച്ചിടുവാൻ പോവുകയാണ്. സത്യത്തിൽ സംഭവിച്ചത് അങ്ങനെ തന്നെയായിരുന്നു. നമുക്കിനിയും രണ്ടാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. അതിന്റെ ആദ്യ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ട്. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. BC 612 അശൂര്യ സാമ്രാജ്യത്തിനെതിരെ വന്ന് അവരെ നശിപ്പിച്ച മേദ്യ ബാബിലോന്യ ശക്തികളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശക്തമായ കൊള്ളിവാക്കുകൾ കൊണ്ട് പ്രവാചകൻ അശൂര്യയോട് പറയുന്നത് നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കാം. ഇത് രസമായിരിക്കുന്നില്ലേ? അശൂര്യർ കണ്ണിൽ കണ്ടവരെ എല്ലാം നശിപ്പിച്ചു. അവർ ചിന്തിച്ചത് അവരുടെ രാജ്യത്തിന്റെ തലസ്ഥാനം ആരാലും ആക്രമിച്ച് കീഴടക്കുവാൻ സാധിക്കാത്തതും ഏതൊരു ന്യായവിധിയെയും ചെറുത്തു നിൽക്കുവാൻ ശക്തമായതുമാകുന്നു എന്നാണ്. പക്ഷേ ദൈവം ഈ രാഷ്ട്രത്തോട് പറയുന്നത് നിങ്ങൾ നശിപ്പിക്കപ്പെടുവാൻ പോവുകയാണ്. രണ്ടാം വാക്യത്തിൽ നാം കാണുന്നത് യഹോവ യാക്കോബിന്റെ മഹിമയെ ഇസ്രായേലിന്റെ മഹിമയെ പോലെ യഥാസ്ഥാനത്താക്കും. പിടിച്ചു പറിക്കാർ അവരോട് പിടിച്ചു പറിച്ചു അവരുടെ മുന്തിരിവള്ളികളെ നശിപ്പിച്ചു കളഞ്ഞുവല്ലോ. പ്രവാചകൻ ഇവിടെ പറയുന്നത് അശൂര്യരുടെ ന്യായവിധിക്കുള്ള സമയമായി കഴിഞ്ഞു. കാരണം പറയുന്നത് ദൈവം തന്റെ ജനത്തെ ശിക്ഷിക്കുന്നത് പൂർണ്ണമാക്കി. ഇനിയും അവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ചിന്തിക്കുകയാണ്. യാക്കോബ് എന്നും ഇസ്രായേൽ എന്നും പറഞ്ഞിരിക്കുന്നത് തെക്കേ രാജ്യമായ യഹൂദിയെയും വടക്കേ രാജ്യമായ ഇസ്രായേലിനെയും ഉൾപ്പെടുത്തി സംസാരിക്കുന്നതിനാലാണ്. പിന്നെ പറയുന്നു പിടിച്ചു പറിക്കാർ. ഇതുകൊണ്ട് ദൈവത്തിന്റെ ജനത്തിന്റെ ശത്രുക്കളെ പ്രത്യേകിച്ച് അശൂര്യയെയാണ് ഉദ്ദേശിക്കുന്നത്. മുന്തിരിവള്ളി ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ ഒരു സാദൃശ്യമാകുന്നു. ഈ അധ്യായം നഹൂമിന്റെ വിശദമായ ഒരു പ്രവചനമാകുന്നു. ഇന്നത് നഹൂമിന് 100 വർഷങ്ങൾക്ക് ശേഷം നടന്ന ഒരു യാഥാർത്ഥ്യമായി, ഒരു ചരിത്ര സംഭവമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അധ്യായം അശൂര്യ സാമ്രാജ്യത്തിന്മേൽ വരുവാൻ പോകുന്ന ദൈവന്യായവിധിയുടെ അന്തിമ രൂപമായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. അശൂര്യ ഇനി മേലിൽ മടങ്ങി വരില്ല എന്ന സത്യം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞല്ലോ, ഇതുവരെ അശൂര്യ മടങ്ങി വന്നിട്ടില്ല, അത് ഒരിക്കലും സംഭവിക്കുകയുമില്ല. ദൈവവചനപ്രകാരം ബാബിലോൺ മറ്റ് പല രാഷ്ട്രങ്ങളെയും പോലെ ഒരു മടങ്ങിവരവ് നടത്തും. പക്ഷേ പുരാതന കാലത്തെ വൻകിട ശക്തികളിൽ ഒന്നായിരുന്ന അശൂര്യയ്ക്ക് ഒരു മടങ്ങിവരവ് ഉണ്ടാകുകയില്ല. ദൈവം ആയത് വളരെ വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്തെ സംഭവവികാസങ്ങളൊക്കെ ബാബിലോണിന്റെ മടങ്ങിവരവിനെയാണ് കാണിക്കുന്നതെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. ഏതായാലും ബാബിലോൺ വീണ്ടും ഒരു ശക്തിയായി ഉയർന്നു വരും എന്നത് ദൈവവചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നിനവയെ പിടിച്ചടക്കുന്നതിനെ ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത് വളരെ ആശ്ചര്യജനകമായ ഒരു ശൈലിയിലാകുന്നു. ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവരെ ആക്രമിച്ചത് എത്ര ക്രൂരമായിട്ടായിരുന്നു എന്നാണ്. വേണമെങ്കിൽ ഈ അധ്യായത്തിന്റെ മുകളിൽ താങ്കൾക്ക് ഗലാത്തി ലേഖനം 6:7 എഴുതാം, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്നാണല്ലോ ആ വാക്യം. പൈശാചികമായ ക്രൂരതയോടുകൂടിയൊരു സാമ്രാജ്യമായിരുന്നു അശൂര്യ. ലോകം കണ്ടിട്ടുള്ളതിലേക്കും പൈശാചികമായ ഒരു രാഷ്ട്രം എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ക്രൂരതയുടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, തങ്ങളുടെ ശത്രുക്കളിൽ ആരെയെങ്കിലും കിട്ടിയാൽ അശൂര്യർ അവരോട് പെരുമാറിയിരുന്ന വിധം എങ്ങനെയെന്നാൽ, അവനെ പിടിച്ച മരുഭൂമിയിൽ ഒരു കുഴി കുഴിച്ച് അതിനകത്ത് ഇറക്കി നിർത്തി കഴുത്തു വരെ മണലിട്ട് മൂടും. അതിനുശേഷം ആ മനുഷ്യന്റെ നാക്കിലൂടെ ഒരു തുകൽ വാറ് കടത്തി അങ്ങനെ അങ്ങിട്ടിരിക്കും. സൂര്യന്റെ ചുട്ടുപൊള്ളുന്ന ചൂടിൽ ആ മനുഷ്യജീവിക്ക് ആദ്യം ഭ്രാന്തി പിടിക്കും, പിന്നീട് അവൻ അങ്ങനെ മരിക്കും. ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനോട് ഇങ്ങനെ പ്രവർത്തിക്കുമെന്ന് താങ്കൾക്ക് ചിന്തിക്കുവാനെങ്കിലും കഴിയുമോ? മൃഗം പോലും അങ്ങനെ ചെയ്യില്ലല്ലേ. പക്ഷേ അശൂര്യർ കണ്ടുപിടിച്ച നല്ല കാര്യങ്ങളിൽ ഒന്നാണത്. തങ്ങളുടെ ശത്രുക്കൾക്ക് കാഴ്ചവെക്കുവാൻ അവരുടെ കൈവശം വേറെയും ഞെട്ടിപ്പിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഏതെങ്കിലും പ്രദേശം ആക്രമിക്കുവാൻ അശൂര്യ പരിപാടിയിടുമ്പോൾ ആ പ്രദേശത്തുള്ളവർ ഒന്നടങ്കം ആത്മഹത്യ ചെയ്യുമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. കാരണം അശൂര്യരുടെ കൈകളിൽ വീണ് പൈശാചികമായ ക്രൂരത അനുഭവിച്ച് മരിക്കുന്നതിനേക്കാൾ നല്ലതാണ് നേരത്തെ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് അവർ കരുതിയിരുന്നു. അന്നത്തെ ലോകം അശൂര്യരെ ഭയത്തോടും വിറയലോടുമാണ് കണ്ടിരുന്നത്. നഹൂമിന്റെ പ്രവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അശൂര്യ വീണ്ടും തലവെക്കുവാൻ നോക്കുന്നതായിട്ടാണ്. പക്ഷേ ഇനിയും അവർ ചലിക്കാതിരിക്കുന്നതിന് വേണ്ടതൊക്കെ ദൈവം തന്നെ ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരിക്കലും അവർ ആധിപത്യം പുലർത്തുന്നവരാകില്ല. അശൂര്യരെ ആക്രമിക്കുവാൻ മേദ്യരും ബാബിലോന്യരും വരുന്നു. എത്ര വമ്പന്മാരായിരുന്നാലും ദൈവത്തെ കൂടാതെയുള്ള മനുഷ്യന്റെ അവസ്ഥ ഒന്നോർത്തു നോക്കണേ. പ്രിയരെ, ഇത് നമുക്ക് വലിയൊരു പാഠമായിരിക്കട്ടെ. ഇനിയും മൂന്നാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവന്റെ വീരന്മാരുടെ പരിച തുവപ്പിച്ചിരിക്കുന്നു, പരാക്രമശാലികൾ ധൂമ്രവസ്ത്രം ധരിച്ച് നിൽക്കുന്നു. അവന്റെ സന്നാഹ ദിവസത്തിൽ രഥങ്ങൾ ഉരുക്കുലകളാൽ ജ്വലിക്കുന്നു, കുന്തങ്ങൾ ഓങ്ങിയിരിക്കുന്നു. അവന്റെ വീരന്മാരുടെ പരിച ചുവപ്പിച്ചിരിക്കുന്നു. ചിലർ വ്യാഖ്യാനിക്കുന്നത് കേട്ടിട്ടുണ്ട്, ഈ പറഞ്ഞതിന്റെ അർത്ഥം അവരുടെ പരിചകൾ രക്തം കൊണ്ട് ചുവന്നിരിക്കുന്നു എന്നാണ് പോലും. യഥാർത്ഥത്തിൽ ഇവിടുത്തെ അർത്ഥം അതല്ല. അശൂര്യർക്ക് ചുവപ്പ് നിറത്തോട് വലിയ പ്രിയമായിരുന്നു. അതെ, തിളങ്ങുന്ന ചുവപ്പ്. അവരുടെ ചിത്ര രചനകളിലെല്ലാം ചുവപ്പ് നിറം വളരെയധികം പ്രകടമായിരുന്നു. വ്യക്തമായും അവർ അതിൽ വളരെ തൽപരരായിരുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. അവർ കണ്ടതെല്ലാം തിളങ്ങുന്ന ചുവപ്പ് നിറത്തിലുണ്ടാക്കി. ചില വേദപണ്ഡിതന്മാർ പറയുന്നത് അശൂര്യർ തങ്ങളുടെ പരിചകൾ ചെമ്പിൽ പണി കഴിപ്പിച്ചു എന്നാണ്. സൂര്യപ്രകാശം ഈ ചെമ്പ് പരിചകളിന്മേൽ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഫലനം ചുവപ്പായിട്ടാണ് തോന്നുന്നത്. അവർ എന്തിനാണ് അങ്ങനെ ചെയ്തത്? അവർ ഇങ്ങനെ ചെയ്തത് തങ്ങളുടെ ശത്രുക്കളെ ഭയപ്പെടുത്തുവാനായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നമുക്കറിയാമല്ലോ, ഈ യുദ്ധമുഖത്ത് എത്രയും ജാഡ കാണിക്കാമോ, അത്രയും ജാഡ കാണിച്ച് ഞങ്ങൾക്ക് ഏതാണ്ടൊക്കെ ഉണ്ട്, ഇപ്പോൾ കൊന്നു ദൂരെ കളയും എന്നറിയിക്കുവാൻ രണ്ട് ചേരികളും ശ്രമിക്കും. ഈ അടുത്ത കാലത്ത് നാം ഇത് കുറേ കാണുന്നതുണ്ടല്ലോ. ഒരു കക്ഷിയുടെ യുദ്ധവിമാനങ്ങളും മിസൈലുകളും എല്ലാം തീർന്നാൽ തന്നെ അവരുടെ അവകാശവാദം ഞങ്ങളുടെ ഒരു വിമാനവും രണ്ട് മിസൈലുകളുമേ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ എന്നാണ്. ഈ ജാഡ കാണിക്കുവാനാണല്ലോ ഡമ്മി വിമാനങ്ങളും കൊട്ടാരങ്ങളും പിന്നെ എല്ലാം ഡമ്മിയില്ലേ. ശത്രുവിനെ എത്രമാത്രം പേടിപ്പിക്കാമോ അത്രമാത്രം പേടിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. ഞാൻ പറഞ്ഞു വന്നത് യുദ്ധമുഖത്ത് ശത്രുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജാഡ കാണിക്കും. അശൂര്യർ ചുവപ്പ് നിറം ഉപയോഗിച്ചിരുന്നതിൻ്റെ കാരണവും അതാകാം. ഇന്ന് അനേകരും അങ്ങനെ ചുവപ്പ് കാണിച്ച് ഭയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. വീണ്ടും പറയുന്നു, പരാക്രമശാലികൾ ധൂമ്ര വസ്ത്രം ധരിച്ചു നിൽക്കുന്നു. ഇവിടെയും ചുവപ്പ് നിറത്തെക്കുറിച്ചാണ് പറയുന്നത്. അശൂര്യർ ആ അശൂര്യ സൈന്യത്തിൻ്റെ യൂണിഫോം പോലും ചുവപ്പ് നിറത്തിലുള്ളതായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അവൻ്റെ സന്നാഹ ദിവസത്തിൽ രഥങ്ങൾ ഉരുക്കുലകളാൽ ജ്വലിക്കുന്നു, കുന്തങ്ങൾ ഓങ്ങിയിരിക്കുന്നു. രഥങ്ങളിലുള്ള ആയുധങ്ങളെക്കുറിച്ചും അവ ഉണ്ടാക്കിയിരിക്കുന്ന വിധങ്ങളെക്കുറിച്ചുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നാം ചില മ്യൂസിയത്തിലൊക്കെ കാണുന്നത് പോലെ തടി കൊണ്ടുള്ള രഥം ഒന്നുമല്ലായിരുന്നു അശൂര്യർ ഉപയോഗിച്ചിരുന്നത്. അന്നത്തെ കാലത്തെ ഏറ്റവും ശക്തമായ രഥങ്ങളായിരുന്നു അശൂര്യർ ഉപയോഗിച്ചിരുന്നത്. ഇതൊക്കെ അവരുടെ കഴിവുകളെ കാണിക്കുന്നു. അതെ, ഇത് അവർ ലോകത്തെ ഭയപ്പെടുത്തുവാൻ ചെയ്തതായ വിധങ്ങളാണ്. നാലാം വാക്യത്തിൽ നാം വായിക്കുന്നത്, രഥങ്ങൾ തെരുക്കളിൽ ചടുപട ചാടുന്നു, വീഥികളിൽ അങ്ങും ഇങ്ങും ഓടുന്നു, തീപ്പന്തങ്ങളെപ്പോലെ അവയെ കാണുന്നു, അവ മിന്നൽ പോലെ ഓടുന്നു. അശൂര്യരുടെ രഥങ്ങളും ശത്രുക്കളുടെ രഥങ്ങളും തമ്മിൽ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ചാണ് നാം ഈ വാക്യത്തിൽ കാണുന്നത്. സംഭവിച്ചത് എങ്ങനെയെന്നാൽ, അശൂര്യരുടെ ശത്രുക്കൾ വന്നപ്പോൾ അവർക്കൊന്നും ചെയ്യുവാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി. കാരണം നിനവേ പട്ടണം ശക്തമായി കോട്ട കെട്ടി സുരക്ഷിതമാക്കിയിരുന്നു. ദിദ്രോസ് സിക്ലൂസ് എന്ന ഗ്രീക്ക് ചരിത്രകാരൻ പറഞ്ഞിരിക്കുന്നത് 200 അടി പൊക്കമുള്ള 1500 ഗോപുരങ്ങൾ നിനവേയിൽ ഉണ്ടായിരുന്നു എന്നാണ്. എത്ര ഭയങ്കര അല്ലേ. പക്ഷെ ശത്രുക്കൾ നിനവേ ആക്രമിക്കുവാൻ പരിപാടിയിട്ട് വന്ന സമയത്ത് തന്നെ ടൈഗ്രീസ് നദിയിൽ വലിയൊരു വെള്ളപ്പൊക്കമുണ്ടായി. ആ വെള്ളം നിനവേ പട്ടണത്തിന്റെ ചുറ്റുമതിലിന്റെ ഒരു പ്രധാന ഭാഗം തകർത്തു കളഞ്ഞു. ശത്രുക്കൾക്ക് ചെയ്യുവാൻ കഴിയാതിരുന്നത് നദി ചെയ്തു. നിനവയുടെ മതിലിനെ അത് തകർത്തു. അങ്ങനെ വന്നപ്പോൾ പിന്നെ ശത്രുവിന് പട്ടണത്തിൽ കയറി അതിനെ ആക്രമിക്കുവാൻ സൗകര്യമായി. അവർ ജലസേചനത്തിനു വേണ്ടി പണി കഴിപ്പിച്ചിരുന്ന തോടുകൾ ശത്രുക്കൾ തുറന്നുവിടുകയും അങ്ങനെ രാജകൊട്ടാരം വരെ വെള്ളത്തിലാകുകയും ചെയ്തു. ഇങ്ങനെയാണ് ശത്രുവിന് ആ പട്ടണം ആക്രമിക്കുവാൻ അവസരം ലഭിച്ചത്. ആ മതിലിലുണ്ടായ വിടവ് വളരെ വലുതായിരുന്നു. അതുകൊണ്ട് രഥങ്ങൾക്ക് നഗരത്തിനുള്ളിൽ പ്രവേശിച്ച് യുദ്ധം ചെയ്യുവാൻ സൗകര്യമായി. നാലാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ നടന്ന രഥങ്ങൾ തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചാണ്. ഇക്കാലത്തും രഥ യുദ്ധങ്ങൾ ഏറി വരുന്നുണ്ടല്ലോ. ദൈവത്തിന്റെ തിരുവചനമാകുന്ന ബൈബിളിലെ പ്രവചനങ്ങളെ വ്യാഖ്യാനിക്കുന്ന വിധങ്ങളിൽ എനിക്ക് വളരെയധികം ദുഃഖമുണ്ടാകുന്ന ഒരു വിധമുണ്ട്. ഈ കാലങ്ങളിൽ ആ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വളരെ കൂടിയിട്ടുണ്ട് എന്നതാണ് എനിക്ക് ഏറ്റവും ഭാരമുളവാക്കുന്ന വസ്തുത. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് നാം വായിച്ചു കഴിഞ്ഞ ഈ വാക്യം തന്നെയാണ്. നഹും 2:4 മോട്ടോർ വാഹനത്തെക്കുറിച്ചുള്ള പ്രവചനമാകുന്നു എന്ന് വ്യാഖ്യാനിക്കുന്ന അനേകം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നും പറയാനില്ലാത്തതിന് തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞത് എങ്ങനെയാണ് ശരിയാകുന്നത്? അങ്ങനെ പറയുന്നവർ ശിക്ഷ വാങ്ങിക്കിട്ടും. ഒരു വ്യക്തി ഇപ്രകാരമുള്ള വ്യാഖ്യാനങ്ങളെ പ്രവചന വ്യാപാരികളുടെ വന്യമായ ഉച്ചരിക്കൽ എന്നാണ് വിളിച്ചിരിക്കുന്നത്. പ്രവചന വ്യാപാരികളുടെ വന്യമായ ഉച്ചരിക്കൽ. ഇക്കൂട്ടർ ഇതുകൊണ്ടാണ് ജീവിക്കുന്നതെന്ന് ചുരുക്കം. സാധനത്തിന് ഡിമാൻഡ് കൂട്ടുവാൻ എന്ത് കള്ളവും പറയുവാൻ മടിക്കുന്നില്ല. വളരെ വലിയ ലോക സംഭവങ്ങളും മറ്റ് പ്രയാസങ്ങളും ഈ കാലങ്ങളിൽ നടക്കുന്നു എന്നതിനാൽ പ്രവചനങ്ങളിൽ മനുഷ്യന് വലിയ താല്പര്യമുണ്ട്. പ്രവചന വ്യാഖ്യാനം ഉണ്ടെന്നറിയാമെങ്കിൽ മനുഷ്യൻ തള്ളിക്കയറും. ഈ പ്രോഗ്രാമിന്റെ വെളിച്ചത്തിൽ എനിക്ക് ലഭിക്കുന്ന കത്തുകളും അത് തെളിയിക്കുന്നുണ്ട്. നാം ഓർത്തിരിക്കേണ്ട ഒരു വസ്തുതയുണ്ട്, അതെന്തെന്നാൽ പ്രവചനവുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണമെങ്കിൽ ഒരുവിധം മതഭ്രാന്ത് പിടിച്ചതുപോലെ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് പിടിക്കുന്ന സ്വഭാവം ഉള്ളവരായിത്തീരാം. പല ഭാഗങ്ങളിലും നാം അതിര് കടക്കുവാൻ എല്ലാ സാധ്യതകളുമുണ്ട് എന്ന് ചുരുക്കം. വിൻസെന്റ് ചർച്ചിൽ പറയുകയുണ്ടായി, ഒരു മതഭ്രാന്തൻ തൻ്റെ മനസ്സ് മാറ്റാനോ തൻ്റെ വിഷയം മാറ്റാനോ സാധിക്കാത്ത ഒരു വ്യക്തിയാണ് പോലും. ചിലർ ഇന്ന് ഈ പ്രവചനങ്ങളിൽ മാത്രം അങ്ങ് കടിച്ചു പിടിച്ചിരിക്കുകയാണ്. അവർ അവരുടെ വ്യാഖ്യാനങ്ങളിൽ ഒരുതരം ഭ്രാന്ത് പിടിച്ചതുപോലെയാകുന്നു. ഈ പ്രവചന വിഷയം വളരെ പരിമിതമായ ഒരു ഭാഗത്തു മാത്രമേ ഉള്ളൂ എന്ന കാര്യം മറന്നുപോകരുത്. എങ്ങനെങ്കിലും മനുഷ്യനെ ഇരുത്തി ചിന്തിപ്പിക്കുവാൻ വേണ്ടി കണ്ണിൽ കണ്ട വ്യാഖ്യാനങ്ങളെല്ലാം കൊണ്ടുവന്ന് മനുഷ്യരെ യഥാർത്ഥ വചനത്തിൽ നിന്നും തെറ്റിക്കുന്നു. അതുകൊണ്ട് ഈ പ്രവചനങ്ങൾ വ്യാഖ്യാനിക്കുന്നവരും അത് കേൾക്കുന്നവരും പ്രത്യേകം സൂക്ഷിക്കണം. ദൈവവചനം എത്ര പ്രിയപ്പെട്ടതാണ്, എത്ര നല്ലതാണ്. ദൈവവചനം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വ്യാഖ്യാനിക്കാവൂ എന്നാണ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവവചനം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വ്യാഖ്യാനിക്കാവൂ. സുഹൃത്തെ, ഞാൻ പറഞ്ഞു വന്നത് നഹും 2:4 മോട്ടോർ വാഹനവുമായി ബന്ധപ്പെടുത്തി ഒന്നും ചെയ്യുവാനില്ല. ചട് ചാട് ചാടുന്നത് മോട്ടോർ വാഹനങ്ങളാണോ, അതോടിക്കുന്ന ഡ്രൈവർമാരാണോ? രഥങ്ങൾ തെരുക്കളിൽ ചടുചട ചാടുന്നു, വീഥികളിൽ അങ്ങുമിങ്ങും ഓടുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ അർത്ഥമാക്കുന്നത് എന്തെന്ന് ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം. അശ്ശൂര്യർ കണ്ടുപിടിച്ച ഒരു പണിയുണ്ടായിരുന്നു. അവരുടെ രഥ ചക്രത്തിൻ്റെ മധ്യത്തിൽ വളരെ മൂർച്ചയുള്ള ഒരു സാധനം ഘടിപ്പിച്ചിരിക്കും. ഒരു അരിവാളിൻ്റെ മൂർച്ചയുള്ള ഭാഗം പോലെ ഇരിക്കും അത്. ചക്രത്തിൽ നിന്നും നീണ്ടിരിക്കുന്ന ഈ ആയുധം വളരെ അപകടകാരിയായിരുന്നു. രഥം ഓടിക്കുന്ന ആൾ ആ രഥം ശത്രുവിൻ്റെ രഥത്തിൻ്റെ എത്രയും അടുത്തു കൊണ്ടിയെല്ലാം അത്രയും അടുത്തു കൊണ്ടിയെന്ന് ശത്രുവിൻ്റെ രഥത്തിൻ്റെ തടി കൊണ്ടുള്ള ചക്രം തൻ്റെ രഥചക്രത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആയുധം വെച്ച് മുറിച്ചു കളയും. പിന്നെ ചക്രമില്ലാത്ത ആ രഥം എന്തിനു കൊള്ളാം? ഇതാണ് അവർ ചെയ്തിരുന്നത്. അതാണ് നഹും പ്രവാചകൻ 4 ആദ്യ ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ മോട്ടോർ വാഹനത്തിന്റെ കാര്യമല്ല. 4 പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം, തീപ്പന്തങ്ങളെപ്പോലെ അവയെ കാണുന്നു, അവ മിന്നൽ പോലെ ഓടുന്നു. അന്നത്തെ കാലത്ത് രഥങ്ങൾ വളരെ വേഗത്തിൽ ഓടിയിരുന്നു. ഇന്നത്തെ വാഹനങ്ങളുടെ വേഗത വെച്ച് നോക്കുമ്പോൾ ആ വേഗത ഒന്നുമില്ലായിരിക്കും. രഥങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്യുവാൻ ശരിക്കും അഭ്യസിച്ചവരായിരുന്നു അശൂര്യ. അവരുടെ യുദ്ധം വീഥികളിലെല്ലാം ശക്തമായി നടന്നിരുന്നു. പട്ടണത്തിലും പട്ടണത്തിന് പുറത്തും ഭയങ്കര യുദ്ധം നടന്നിരുന്നു. അതല്ലാതെ വേറെ വ്യാഖ്യാനം ഒന്നും ഇവിടെ ആവശ്യമില്ല. ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ദൈവവചനത്തെ ധാർമ്മികമായും ആത്മീയമായും പ്രയോഗിക്കാവുന്നതാണ് എന്നത്രേ. പക്ഷേ ഈ പ്രവചനമെടുത്ത് അക്ഷരാർത്ഥത്തിൽ ഇന്ന് നിറവേറുന്നതെന്ന് പറഞ്ഞ് നമുക്ക് വ്യാഖ്യാനിക്കുവാൻ സാധിക്കില്ല. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ. ഈ നഹൂമിൻ്റെ ചെറിയ പുസ്തകവും യോനായുടെ പുസ്തകവും നാം ഒരുമിച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത്. യോനായുടെ പുസ്തകത്തിൽ നമുക്കുള്ളത് സത്യത്തിൽ ഒരു പ്രവചനമല്ല, പിന്നെയോ നിനവേ പട്ടണത്തിൽ യോന ചെയ്ത സുവിശേഷ പ്രസംഗവും തന്മൂലം സകല ജനങ്ങളും അനുദപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞതും ദൈവം തൻ്റെ ശിക്ഷയിൽ നിന്നും ആ ജനത്തെ രക്ഷിച്ചതിൻ്റെയും ഒരു വിശദീകരണമാകുന്നു. പക്ഷേ കുറെ സമയം കഴിഞ്ഞപ്പോൾ ആ ജനം ദൈവത്തിങ്കിൽ നിന്നും മാറി തങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കുവാൻ തുടങ്ങി. യോനയ്ക്ക് 100 ശേഷം ദൈവം നഹൂം പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു. അവൻ്റെ ദൂത് മുഴുവനായും നിനവയ്ക്ക് എതിരായിട്ടായിരുന്നു. അതുകൊണ്ട് നഹൂമിൻ്റെ ഈ ചെറിയ പുസ്തകത്തിൽ നമുക്കുള്ളത് എന്തെന്ന് ചോദിച്ചാൽ നിനവേ പട്ടണത്തെ നിശേഷം നശിപ്പിക്കും എന്നൊരു പ്രവചനമാകുന്നു. ആ പട്ടണം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. 1850 മാത്രമാണ് അത് ഇരുന്ന സ്ഥാനമെങ്കിലും കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞത്. ദൈവത്തെ തള്ളിക്കളയുന്നവരുടെ അവസ്ഥ ഒന്നോർക്കണമേ. 1850 നടന്ന ഉത്ഘടനം മൂലം നിനവയെക്കുറിച്ചും അശൂര്യ സംസ്കാരത്തെക്കുറിച്ചും അനേകം കാര്യങ്ങൾ പഠിക്കുവാൻ സാധിച്ചു. ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്കിത് ഒരു വലിയ പാഠമാകുന്നു. എത്ര ഉയർന്നാലും ദൈവത്തെ നിരസിച്ച് ജീവിച്ചാൽ ദൈവശിക്ഷയ്ക്ക് യോഗ്യരാകും. അങ്ങനെ നാശത്തിൽ നിവധിക്കും. ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങൾ മാത്രമാണ് സമൂഹത്തിന് പ്രയോജനമുള്ളത്. നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവവചനം അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഒരു വലിയ പാഠം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തെ അനുസരിക്കുവാൻ, ദൈവശബ്ദം മനസ്സിലാക്കി അതിനെ പിന്തുടരുവാൻ സാധിക്കുന്നുണ്ടോ? അതോ സ്വന്തം താല്പര്യങ്ങൾക്കും താങ്കൾക്ക് രുചികരവും ആകർഷകവുമായി തോന്നുന്ന കാര്യങ്ങൾക്കും മാത്രം ഓടുന്ന പ്രവണതയാണ്? ഒരു നിമിഷം ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കും. ദൈവം താങ്കളെ സ്നേഹിക്കുന്നു. ആ സ്നേഹം താങ്കളെ എപ്പോഴും നന്മയിലേക്ക് നയിക്കുവാൻ വേണ്ടി മാത്രമുള്ളതാണ്. ആ സ്നേഹത്തെ താങ്കൾ അത്രമാത്രം വിലയുള്ളതായി കാണുന്നു. അത് വളരെ വിലപ്പെട്ടതാണ്. പക്ഷേ എത്രമാത്രം ഗൗരവമായി താങ്കൾ കാണുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും താങ്കൾ അത് അനുസരിക്കുന്നത്. ദൈവവചനം അതിനായി താങ്കളെ സഹായിക്കട്ടെ.